2020 നവംബർ 19 വ്യാഴാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് ആലപ്പുഴ ഡയറിയിൽ ശ്രീകുമാർ പള്ളിയിലേത്ത് എഴുതുന്നു. ആലപ്പുഴ ആകാശവാണി നിലയവും കുറെ പൊല്ലാപ്പുകളും. മലയാളത്തിന്റെ മഹാനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകളും കഥാപാത്രങ്ങളും എപ്പോഴും നമുക്കു ചുറ്റും ഉള്ളതായി അനുഭവപ്പെടാറുണ്ട്. കഥപറച്ചിലിലെ വ്യത്യസ്തതയ്ക്ക് പുറമെ പാത്രസൃഷ്ടിയിലെ തന്മയത്വവും പച്ചമനുഷ്യരായ കഥാപാത്രങ്ങളെക്കൊണ്ട് അദ്ദേഹം പറയിക്കുന്ന സംഭാഷണങ്ങളുമാണ് നമ്മുടെ മനസ്സിലേക്ക് ക്ഷണിക്കാതെ അവരെല്ലാം കടന്നുവരാൻ കാരണം. ആനവാരിയും പൊൻകുരിശുമൊക്കെ ഇപ്പോഴും നാം പോകുന്ന വഴികളിൽ എവിടെ ൊക്കെയോ ഉണ്ട്. തന്റെ എഴുത്തിന്റെ ഊഷ്മള കാലഘട്ടത്തിൽ ആലപ്പുഴ നഗരത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ എത്രയോ തവണ വന്നുപോയിരിക്കുന്നു. ആലപ്പുഴയുമായി ബന്ധപ്പെടുത്തി ഇപ്പോൾ ഇതെല്ലാം പരാമർശിക്കാൻ കാരണം വൈക്കം മുഹമ്മദ് ബഷീർ സൃഷ്ടിച്ച എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രത്തിന്റെ കേട്ടുപതിഞ്ഞ ഒരു സംഭാഷണം മനസ്സിലെത്തിയതിനാലാണ്. എന്തു പറഞ്ഞാലും അത് ഞമ്മന്റെയാ എന്ന അവകാശവാദം ഉന്നയിക്കുന്ന കഥാപാത്രം. പാറുക്കുട്ടി എന്ന ആനയുടെ ഗർഭത്തിന്റെ ഉടമസ്ഥാവകാശം പോലും മമ്മൂഞ്ഞ് ആർക്കും വിട്ടുകൊടുക്കുന്നില്ല. ആലപ്പുഴ ആകാശവാണി നിലയം അടച്ചുപൂട്ടാൻ തുടങ്ങിയപ്പോഴുണ്ടായ ചില സംഭവങ്ങളാണ് എട്ടുകാലി മമ്മൂഞ്ഞിലേക്ക് നയിച്ചതും. ആലപ്പുഴ നിലയത്തിന് പ്രസാർഭാരതി ഭീഷണി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയും ലക്ഷദ്വീപിലെ കവരത്തി മുതൽ തമിഴ്നാട്ടിലെ തിരുനെൽവേലി വരെയുമുള്ള ശ്രോതാക്കളിലേക്ക് ആകാശവാണി പരിപാടികൾ എത്തിക്കുന്നത് ആലപ്പുഴ നിലയം വഴിയാണ്. ക്യാപിറ്റൽ സ്റ്റേഷനായ തിരുവനന്തപുരത്തിന്റെ റിലേ സ്റ്റേഷൻ കൂടിയാണ് ആലപ്പുഴ. സമ്പൂർണ്ണ ഡിജിറ്റൈസേഷന്റെ ഭാഗമായി ആലപ്പുഴ നിലയത്തിൽ നിന്നുള്ള ഉപകരണങ്ങൾ മാറ്റുന്നു എന്നായിരുന്നു പ്രസാർഭാരതി ഉത്തരവ്. ഡിജിറ്റൈസേഷൻ നടപ്പാക്കിയ കർണാടകയിലടക്കം പുതിയ സാങ്കേതിക സംവിധാനത്തോടെയുള്ള ഉപകരണങ്ങൾ എത്തിച്ച ശേഷമാണ് പഴയവ നീക്കം ചെയ്തത്. എന്നാൽ ആലപ്പുഴയിലാകട്ടെ ഇത്തരം നീക്കങ്ങളൊന്നും ഉണ്ടായുമില്ല. ഹൈക്കോർ ട്രാൻസ്മിറ്റർ പ്രവർത്തിക്കുന്ന ആലപ്പുഴയിൽ നിന്ന് പ്രക്ഷേപണം നിലയ്ക്കുന്ന നിമിഷം ദക്ഷിണേന്ത്യയിലെ ഭൂരിഭാഗം ശ്രോതാക്കൾക്കും തടസ്സം നേരിടുമെന്ന് ഉദ്യോഗസ്ഥ തലപ്പത്തുള്ളവർക്ക് ബോധ്യമുള്ളതുമാണ്. റേഡിയോ നിലയം പ്രവർത്തിക്കുന്നതിന് ഏറെ സ്ഥലം ആവശ്യമുണ്ട്. ആലപ്പുഴയിൽ 40 ഏക്കറോളം സ്ഥലമാണ് ട്രാൻസ്മിഷൻ സുഗമമാക്കുന്നതിന് ആകാശവാണിക്കുള്ളത്. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് അടക്കമുള്ള റേഡിയോ പരിപാടികൾ സാധാരണക്കാരിൽ എത്തിക്കാനുള്ള സംവിധാനം നിർത്തലാക്കാൻ പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും കൂട്ടുനിൽക്കുമോ എന്നതാണ് ഉദ്യോഗസ്ഥരുടെ ആശങ്ക. ആലപ്പുഴ റിലേ സ്റ്റേഷനുമായി ബന്ധമില്ലാത്തതിനാൽ തൃശൂർ കോഴിക്കോട് നിലയങ്ങളുടെ പ്രവർത്തനത്തെ ഇതൊന്നും ബാധിക്കുകയുമില്ല. വർഷങ്ങൾക്ക് മുൻപ് ആലപ്പുഴയിൽ നിന്ന് നേരിട്ട് വാർത്താ പ്രക്ഷേപണം ഉണ്ടായിരുന്നതാണ്. ഏറെ സ്ഥലസൌകര്യമുള്ള ആലപ്പുഴ ആകാശവാണിയിൽ വാർത്താ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നതടക്കം വികസനത്തിനുള്ള നടപടികൾ ഭാവിയിൽ ഉണ്ടാകുമെന്ന് ജീവനക്കാർ മനപ്പായസമുണ്ടിരിക്കുന്ന സമയത്താണ് പ്രസാർഭാരതി പായസത്തിൽ മണ്ണ് വാരിയിട്ടത്. കാണാനഴകുള്ള പെണ്ണ് തെന്നി വീണാൽ താങ്ങി എഴുന്നേൽപ്പിക്കാൻ ആൾക്കൂട്ടമെത്തും പോലെയാണ് കാര്യങ്ങൾ മാറിയത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ, തൊട്ടുപിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും എത്തുന്നുണ്ടല്ലോ. മത്സരിക്കാൻ ആർക്കൊക്കെ എവിടെയൊക്കെ നറുക്കുവീഴുമെന്ന് നിശ്ചയവും ഇല്ലല്ലോ. ആംബുലൻസ് എത്തുമ്പോലെ എല്ലാവരുടെയും വാഹനങ്ങൾ കുതിച്ചു പാതിരപ്പള്ളിയിലെ ആകാശവാണി നിലയത്തിന്റെ ഗേറ്റിലേക്ക്. ദേശീയപാതയിലൂടെ തലങ്ങും വിലങ്ങും പായുമ്പോഴൊന്നും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞുപോലും നോക്കാത്ത മഹാന്മാരാണ് ഗദ്ഗദ കണ്ഠരായി എത്തിയത്. ആരിഫ് ഗദ്ഗദം. പാർട്ടി ഏതായാലും പറയാതിരിക്കാൻ വയ്യ. ആലപ്പുഴ ലോക്സഭാ മണ്ഡല പരിധിയിൽ എന്തു സംഭവം ഉണ്ടായാലും AM ആരിഫ് MP അവിടെ പാഞ്ഞെത്തും. കോവിഡ് ഭീതി തുടങ്ങിയ കാലത്ത് സ്വയം ക്വാറന്റീൻ പ്രഖ്യാപിച്ച് വീട്ടിൽ ഒതുങ്ങിക്കൂടി മറ്റു പൊതുപ്രവർത്തകർക്കും ആരോഗ്യ പ്രവർത്തകർക്കും മാതൃക കാട്ടിയ സന്ദർഭം ഒഴിച്ചാൽ എവിടെയും എപ്പോഴും ആരിഫ് MP ഉണ്ടാവും. ആകാശവാണിയുടെ പ്രതിസന്ധി അറിഞ്ഞയുടൻ അവിടെയും എത്തി ആരിഫ് സാർ. ചലച്ചിത്ര താരം മമ്മൂട്ടിയുടെ ആത്മാവ് ആവേശിച്ച ശബ്ദത്തിൽ അദ്ദേഹം തന്റെ സങ്കടവും ഉത്കണ്ഠയും ജീവനക്കാരെ അറിയിച്ചു. പിന്നെ ഫോണെടുത്ത് ഒറ്റ വിളി പ്രസാർഭാരതി ആസ്ഥാനത്തേക്ക്. ആരെയാ വിളിച്ചതെന്ന് അദ്ദേഹത്തിനെ അറിയൂ. ഏതായാലും ഒരാഴ്ചത്തേക്ക് നിലയം അടച്ചുപൂട്ടില്ലെന്ന ഉറപ്പുവാങ്ങിയാണ് ആരിഫ് MP പിൻവാങ്ങിയത്. 50 ജീവനക്കാരും MPയും ഒരേ താളത്തിൽ നിശ്വസിച്ചു. ചെന്നിത്തല ഗദ്ഗദം. അന്യായം കണ്ടാൽ പൊട്ടിത്തെറിക്കുക, പ്രതികരിക്കുക തുടങ്ങിയ ശീലങ്ങൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് പിറവിയിലേ ഉള്ളതാണ്. എപ്പോഴും കേരളത്തിൽ അങ്ങോളമിങ്ങോളം അദ്ദേഹം അസ്വസ്ഥചിത്തനായി പാഞ്ഞു നടക്കുന്നതിന് കാരണവും ഇതുതന്നെ. മുഖ്യമന്ത്രി കസേരയിൽ നോട്ടമിട്ടാണ് ഈ ഓട്ടമെന്നൊക്കെ ദോഷേകദൃക്കുകൾ പറയുമെങ്കിലും നിത്യേന നടത്തുന്ന അരഡസൻ വാർത്താസമ്മേളനങ്ങളിൽ പോലും അദ്ദേഹം ആരെയും കുറ്റപ്പെടുത്താറില്ല. ആലപ്പുഴ ആകാശവാണി നിലയത്തിന് പ്രതിസന്ധി നേരിട്ടപ്പോഴും അദ്ദേഹം വെറുതെയിരുന്നില്ല. വിശാലമായ തിരുനെറ്റിക്ക് ഇരുവശത്തേക്കും 996 വീതം നരയും കലങ്ങിച്ചുവന്ന കണ്ണുകളും വിഷാദഭാവവുമായി ആകാശവാണി സ്റ്റേഷൻ തുറക്കുമ്പോഴുള്ള ആ പരമ്പരാഗത സംഗീതത്തിന്റെ പശ്ചാത്തലത്തിൽ ചെന്നിത്തല എത്തി. കാര്യങ്ങൾ അന്വേഷിച്ചു, ഇപ്പോ ശരിയാക്കി തരാം എന്ന മട്ടിൽ അദ്ദേഹവും ഫോണെടുത്ത് ഡൽഹിക്ക് വിളിച്ചു. നിലയം അടച്ചുപൂട്ടിയാൽ ആലപ്പുഴയുടെ കാർഷിക മേഖലയിലും തീരദേശ മേഖലയിലും എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടാവുമെന്ന് അറിയാവുന്ന ഹിന്ദിയിലും പിന്നെ ഇംഗ്ലീഷിലുമായി അദ്ദേഹം വിശദീകരിച്ചപ്പോൾ നിലയത്തിലെ ഉദ്യോഗസ്ഥർ പോലും കണ്ണുതള്ളി. എന്തൊരത്ഭുതം! തൊട്ടുപിന്നാലെ എത്തി ആകാശവാണി ആലപ്പുഴ നിലയം അടച്ചുപൂട്ടില്ലെന്ന അറിയിപ്പ്. വിജയീഭാവത്തിൽ ചെന്നിത്തല മടങ്ങിയപ്പോഴാണ് ചാനൽ വഴി ഇക്കാര്യം ആരിഫ് എംപി അറിയുന്നത്. സഹിക്കുമോ? നിലയം അടയ്ക്കില്ലെന്ന് ചെന്നിത്തലയ്ക്കല്ല തനിക്കാണ് ഉറപ്പു നൽകിയതെന്ന് ഫോൺ കോൾ വിശദാംശങ്ങൾ സഹിതം അദ്ദേഹം അനുയായികളോട് ആണയിട്ടു. പിന്നെ അമാന്തിച്ചില്ല. എംപിയുടെ പ്രസ്താവന എല്ലാ മാധ്യമ ഓഫീസുകളിലും എത്തി. ഇതുകൂടി കേൾക്കണേ, ഇതെല്ലാം കണ്ടും കേട്ടും ഇരുന്നപ്പോൾ ഒരു സംശയം. യഥാർത്ഥത്തിൽ ആരാണ് നിലയം അടപ്പിക്കുന്നതിന് തടയിട്ടത്? എംപിയാണോ, ചെന്നിത്തലയാണോ, അതോ വല്ല അദൃശ്യ ശക്തികളുമാണോ?